आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് മരിച്ച അതിഥി തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് UDF നേതൃയോഗം കൊച്ചിയിലും BJP നേതൃയോഗം കണ്ണൂരിലും. സംസ്ഥാനത്ത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് മരിച്ച റാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഉചിതമായ നഷ്ടപരിഹാരം നൽകി നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പാലക്കാട് SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. വാളയാർ പോലീസിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 5 പേർ റിമാൻഡിലാണ്. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ പരിരക്ഷയും നൽകാമെന്നതാണ് കേരളത്തിന്റെ നിലപാടെന്ന് മന്ത്രി KRAJAN വ്യക്തമാക്കി. പാലക്കാട്ട് അതിഥി തൊഴിലാളിയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം ഗവൺമെന്റ് ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും കേസിൽ കൃത്യമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ബംഗ്ലാദേശിയെന്ന് ആക്ഷേപിച്ചാണ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായതെന്ന വിവരമാണ് ലഭിച്ചതെന്നും ഇത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. SC/ST പീഡന നിരോധന നിയമവും കേസിൽ ചുമത്തും. 10 ലക്ഷം രൂപയിൽ കുറയാത്ത തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന കാര്യം പരിഗണിക്കും. മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നഷ്ടപരിഹാരം ഉറപ്പു നൽകിയതിനെ തുടർന്ന് മൃതദേഹം ഏറ്റെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാമെന്ന് കുടുംബാംഗങ്ങളും സമരസമിതിയും അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാളയാറിൽ കൊല്ലപ്പെട്ട റാം നാരായണിന്റെ കുടുംബത്തോടൊപ്പമുണ്ടെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി MB രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. വർഗീയ വംശീയ വിഷയത്തിന്റെ ഇരയാണ് റാം നാരായണനെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വാളയാറിൽ ആൾക്കൂട്ട കൊലപാതക കേസിലെ പ്രതികളുടെ പഴയ കേസുകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അറിയിച്ചു. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. SPയുടെ നേതൃത്വത്തിൽ DYSPയുടെ ചുമതലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അജിത് കുമാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കോർപ്പറേഷൻ മേയർമാരെ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കും. രാവിലെ 10:30 തിരഞ്ഞെടുപ്പ്. അതിനുശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർമാരുടെ തിരഞ്ഞെടുപ്പ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27 രാവിലെ 10:30. ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്നതുൾപ്പെടെ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. സമവായത്തിലൂടെ തീരുമാനത്തിലെത്താനും പാർട്ടിയിലെ സീനിയർ നേതാക്കളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുമാണ് KPCC നിർദ്ദേശമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ദീപ്തി മേരി വർഗീസിനാണ് സാധ്യത കൂടുതൽ. 2.5 വർഷത്തെ ടേം വ്യവസ്ഥയിൽ മിനിമോൾക്കോ ഷൈനി മാത്യുവിനോ നൽകണോ എന്നും ആലോചിച്ചേക്കും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതോടെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ലഭിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെ UDF നേതൃത്വം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നീങ്ങി. ഡെസ്ക് റിപ്പോർട്ട്.
കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് AICC ഈ മാസം അവസാനം രൂപം നൽകും. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC കോർ കമ്മിറ്റിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങൾ, ചെറിയ ഭൂരിപക്ഷത്തിൽ തോറ്റ മണ്ഡലങ്ങൾ, ജയിക്കാൻ ദുഷ്കരമായവ എന്നിങ്ങനെ മൂന്നായി തിരിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയും വോട്ട് കുറഞ്ഞതും വിലയിരുത്തിയായിരിക്കും CPIMന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ പ്രചാരണം നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് സമാഹരിക്കാനായിരിക്കും LDFന്റെ ശ്രമം. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായാണ് NDA നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുക. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറ്റ് നേടാൻ കഴിഞ്ഞതിന്റെ നേട്ടവും വിലയിരുത്തിയാകും തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് പാർട്ടി രൂപം നൽകുന്നത്.
UDF നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. നിയമസഭാ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെയാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. കൂടാതെ മുന്നണി വിപുലീകരിക്കുന്ന കാര്യവും യോഗത്തിന്റെ പരിഗണനയിൽ വന്നേക്കും. BJP സംസ്ഥാന നേതൃസമിതി യോഗം ഉച്ചകഴിഞ്ഞ് കണ്ണൂരിൽ ചേരും. മാരാർജി ഭവനിലെ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ പ്രഭാരിമാരും പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗം ചർച്ച ചെയ്തേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. യാത്രക്കാർ സുരക്ഷിതരാണ്. രാവിലെ 6:10 മുംബൈയിലേക്ക് പുറപ്പെട്ട AI-887 വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം തിരിച്ചിറക്കിയത്. വിമാനത്തിന്റെ ഇരട്ട എഞ്ചിനുകളിൽ ഒന്നിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർ ഇന്ത്യയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി. സമഗ്രമായ അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പൊതുവിപണിയിൽ വില വർധനവുണ്ടായാലും പൊതുജനങ്ങളെ അത് ബാധിക്കാതിരിക്കാനാണ് സപ്ലൈകോ ഫെയറുകൾ നടത്തുന്നതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 6 ഇടങ്ങളിൽ ഇത്തരം ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടത്തുന്നുണ്ട്. 25 രൂപ നിരക്കിൽ 20 കിലോ അരി വാങ്ങാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ വില ഇന്ന് മുതൽ 350 രൂപയാക്കും. സബ്സിഡി തുകയായ 219 നിന്ന് 20 രൂപ വീണ്ടും കുറച്ചതായും മന്ത്രി വ്യക്തമാക്കി. തങ്കഅങ്കി രഥഘോഷയാത്ര നാളെ രാവിലെ 7 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. ദേവസ്വം ബോർഡിന്റെ ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് തങ്കഅങ്കി പുറത്തെടുത്ത് ഘോഷയാത്രയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി S. ശ്രീധർ.
നാളെ രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് തങ്കയങ്കി ദർശനം ഭക്തർക്ക് ലഭ്യമാകും. രാവിലെ 7 തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കുക. അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിന് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1973 ശബരിമലയിൽ സമർപ്പിച്ചതാണ് 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി. ഇന്ന് രാത്രിയോടെ രഥം ക്ഷേത്രസന്നിധി ത്തും സായുധ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെയും ഭക്തജനങ്ങളുടെയും സംരക്ഷണയിലാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് ഉത്തിരിക്കുക. ഘോഷയാത്ര 26 വൈകിട്ട് സന്നിധാനത്തെത്തും.
ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി വൈകിട്ട് കലാസന്ധ്യയും ഓട്ടോ തൊഴിലാളികൾ ആദരിക്കുന്ന ചടങ്ങും ഫറോക്കിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വാട്ടർ ഫെസ്റ്റ് 5 പതിപ്പിന്റെ പ്രചാരണത്തിന് വേണ്ടി വൈകിട്ട് ബേപ്പൂർ ബീച്ചിൽ കബഡി മത്സരവും ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേൽക്കാൻ കോഴിക്കോട് മാനാഞ്ചിറയിൽ ഒരുക്കിയ ഇല്ലൂമിനേറ്റിംഗ് ജോയ് സ്പ്രൈഡിംഗ് ഹാർമണി ലൈറ്റ് ഷോ വൈകിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. January 2 വൈകിട്ട് 6:30 മാനാഞ്ചിറ സായാഹ്നങ്ങളിൽ ദീപാലംകൃതമാകും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 നാളെ വൈകിട്ട് 7 വിശാഖപട്ടണത്ത് ആരംഭിക്കും. ഇന്നലെ ആദ്യ മത്സരത്തിൽ 8 ടീം ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 3 തിരുവനന്തപുരത്തും നടത്തും. യാത്രാവേളയിലെ ഉപയോഗത്തിന് ശുചിമുറികൾ ലഭ്യമാക്കുന്ന ക്ലൂ മൊബൈൽ ആപ്ലിക്കേഷൻ നാളെ പുറത്തിറക്കും. തദ്ദേശ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് ക്ലൂ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഹോട്ടലുകളുടെയും ശുചിമുറികൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ എളുപ്പം കണ്ടെത്താൻ ആപ്പ് സഹായിക്കും. പ്രധാന വിനോദസഞ്ചാര പാതകളെയും ദേശീയ പാതകളെയും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കാർഷിക സർവകലാശാലയും ജൈവ വൈവിധ്യ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള അഗ്രോ ബയോ ഡൈവേഴ്സിറ്റി കോൺഫറൻസ് 2025 ഇന്ന് വെള്ളയാണി കാർഷിക കോളേജിൽ തുടക്കമാകും. കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പേഴ്സൺ VK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് മരിച്ച അതിഥി തൊഴിലാളികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രാഥമിക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് UDF നേതൃയോഗം കൊച്ചിയിലും BJP നേതൃയോഗം കണ്ണൂരിലും. സംസ്ഥാനത്ത് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.